മാറ്റിവെച്ച പരീക്ഷകളും വേണ്ടെന്ന് വെച്ച പരീക്ഷകളും ഈ വർഷം വളരെയധികമാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങി, പക്ഷേ ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ. ഇതൊരു നല്ല സൗകര്യമാണ് എന്ന് തോന്നും. വിദ്യാർത്ഥികൾ വീട്ടിലിരുന്ന് ഫോണിലോ ടാബിലോ ടിവിയിലോ അധ്യാപകർ പഠിപ്പിക്കുന്നത് കേൾക്കുന്നു. ഇതാണ് പുതിയ അധ്യയന രീതി. എന്നാൽ ഈ പഠന രീതിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ അധ്യാപകന് വഴിയില്ല. ടാബിലോ ഫോണിലോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത് പോലെ ഇരുന്നിട്ട് മറ്റെന്തെങ്കിലും ചെയ്യാനും സാധിക്കും. ഇത്തരം പ്രശ്നങ്ങൾ അധ്യാപകരും മാതാപിതാക്കളും നേരിടുന്നു. അതിനൊക്കെ പുറമെ വിദ്യാർത്ഥികൾ പഠിച്ചോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള പരീക്ഷകൾ നടത്തുന്നതും വൈഷമ്യകരമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ ചങ്ങാതി പരിപാടിയിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും നേരിടാത്ത ഒരു വിദ്യാഭ്യാസ രീതിയെപ്പറ്റി കേൾക്കാം. ഗൃഹശിക്ഷ എന്നാണ് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതറിയപ്പെടുന്നത്. ഹോംസ്കൂളിംഗ് എന്ന് ഇത് ലോകത്തെമ്പാടും അറിയപ്പെടുന്നു. പകർച്ചവ്യാധി മൂലം വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഈ സമയത്ത് ഗൃഹശിക്ഷ എന്ന ഈ ഹോംസ്കൂളിങ്ങിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. മക്കളെ വീട്ടിലിരുത്തി 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഒരു കുടുംബത്തിൻ്റെ കഥയാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ശ്രീമതി റാണി. ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തയ്യാറായതിന് നന്ദി.
സന്തോഷം.
ആദ്യമായി ഗൃഹശിക്ഷ അഥവാ ഹോം സ്കൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്?
എനിക്ക് 5 മക്കളുണ്ട്. 5-ാമത്തെയാൾ 10-ാം ക്ലാസ്സിലാണ് ഈ വർഷം. മറ്റ് 4 പേരും 10-ാം ക്ലാസ് കഴിഞ്ഞ് +2 കോളേജിലും പഠിക്കുന്നു. ഞങ്ങളുടെ മക്കൾ 5 പേരും സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്നാണ് പഠിച്ചത്. ഇതാണ് ഗൃഹശിക്ഷ അഥവാ ഹോം സ്കൂളിംഗ്. ഞങ്ങളുടെ മക്കളുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികൾ രാവിലെ ഒരുങ്ങി സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവർ വീട്ടിലായിരിക്കും. വീട്ടിലിരുന്ന് സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അവർ പഠിച്ചു.
കുട്ടികൾക്ക് സ്കൂളിൽ പോകാതെ പഠിക്കാൻ കഴിയുമോ? ഒരു ക്ലാസിൻ്റെ അന്തരീക്ഷം ഇല്ലാതെ എങ്ങനെയാണ് പഠിക്കാൻ കഴിയുക?
നിങ്ങളിപ്പോൾ ഈ റെക്കോർഡിംഗ് മെഷീൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിച്ചിരുന്നപ്പോൾ ഇതുപോലെയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കുറപ്പാണ്. പക്ഷേ നിങ്ങളിത് ഉപയോഗിക്കാൻ പഠിച്ചില്ലേ? ഒരു ക്ലാസ്സിലും ഇരുന്ന് പഠിച്ചതല്ലോ ഇതൊന്നും. അതുകൊണ്ട് സ്കൂളിൽ ക്ലാസ്സിലിരുന്നാൽ മാത്രമേ പഠിക്കൂ എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് പഠിച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊപ്പം എന്നല്ല, അവരെക്കാൾ നന്നായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും.
എങ്ങനെയാണ് ഈ ഹോം സ്കൂളിംഗ് ചെയ്യുന്നത്? കുട്ടികളെ വീട്ടിലിരുത്തി ട്യൂഷൻ കൊടുക്കുകയാണോ?
ആ വാക്ക് പറഞ്ഞത് നന്നായി, ട്യൂഷൻ. സ്കൂൾ വിദ്യാഭ്യാസം കുറ്റമില്ലാത്തതായിരുന്നെങ്കിൽ പിന്നെ ട്യൂഷൻ എന്നൊരു പരിപാടിയെ കാണില്ലായിരുന്നല്ലോ. എന്തായാലും പറഞ്ഞത് ശരിയാണ്, ട്യൂഷൻ. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ ട്യൂഷൻ അയക്കുന്നവർ പറയുന്ന കാരണം കേട്ടിട്ടില്ലേ? പേഴ്സണൽ അറ്റൻഷൻ കിട്ടും, അതിനാണ് ട്യൂഷൻ വിടുന്നതെന്ന്. ഞങ്ങളും അതുതന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ മക്കൾക്ക് ഞാൻ പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുന്നു. ഓരോരുത്തരെയും അവരവരുടെ കഴിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അവർ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നു. അതാണ് ഗൃഹശിക്ഷ. ഇതൊക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്നു എന്ന് മാത്രം.
ഇതിനുപയോഗിക്കുന്ന പാഠപുസ്തകങ്ങൾ എന്തൊക്കെയാണ്?
ഓക്കെ, ഇതാണ് ഗൃഹശിക്ഷയുടെ മറ്റൊരു ഗുണം. നമുക്ക് പാഠപുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് അവിടെ പറയുന്ന പുസ്തകങ്ങൾ തന്നെ വാങ്ങണം, അത് പഠിക്കണം എന്ന് നിർബന്ധമാണ്. ഈ പാഠപുസ്തകങ്ങളൊക്കെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. സ്കൂളിലെ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ചില കുട്ടികൾക്ക് ഒരു പാഠപുസ്തകം പഠിക്കാൻ അല്പം വിഷമമായിരിക്കും. അതേ ക്ലാസ്സിൽ തന്നെ അതേ പുസ്തകം വളരെ ഈസിയായി തോന്നുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. ഈ പുസ്തകം ശരിക്കും പ്രയോജനം ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. ഈ പുസ്തകം വിഷമമുള്ള കുട്ടി 6 കഴിഞ്ഞാൽ അവനത് എളുപ്പമായി തോന്നാൻ സാധ്യതയുണ്ട്. ഈ പുസ്തകം വളരെ സിമ്പിളാണെന്ന് തോന്നുന്നവർക്ക് അല്പം കൂടെ അഡ്വാൻസ് ആയിട്ടുള്ളത് പഠിക്കാനും സാധിക്കും. ഞങ്ങൾ പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പാഠപുസ്തകത്തേക്കാൾ ഉപരി ഒരു വിഷയം പഠിക്കാനാണ് ഊന്നൽ നൽകുന്നതെന്ന് മാത്രം. ഉദാഹരണത്തിന്, ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് ഒരു സാധാരണ പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം പഠിച്ചാൽ സ്കൂളിലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടും. പക്ഷേ വിഷയം ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ വേറെ പല വഴികളും തേടണം. അത് പഠിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകണമെന്നില്ല. പക്ഷേ താല്പര്യമുള്ളവർക്കത് പഠിക്കാമല്ലോ. അതിനുള്ള സൗകര്യം പാഠപുസ്തകങ്ങളെ മാത്രം ആശ്രയിച്ച് പഠിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഓരോരുത്തർക്കും അനുയോജ്യമായ പുസ്തകങ്ങളാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ആരെങ്കിലും ഹോം സ്കൂളിംഗ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ CBSEയുടെയോ NCERTയുടെയോ പാഠപുസ്തകങ്ങൾ വാങ്ങി പഠിപ്പിച്ചു തുടങ്ങാം.
ഒരു സ്കൂളിൽ അനേക അധ്യാപകരില്ലേ? ഓരോ വിഷയവും ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ള അധ്യാപകരല്ലേ പഠിപ്പിക്കുന്നത്? വീട്ടിൽ മാതാപിതാക്കൾക്ക് ഇത്തരത്തിലുള്ള പ്രാവീണ്യം എല്ലാ വിഷയങ്ങളിലും ഉണ്ടായിരിക്കുമോ?
ഹോം സ്കൂളിങ്ങിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ സംശയത്തിൻ്റെ കാരണം. ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുകയല്ല, മറിച്ച് പഠിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളെ 5-6 വയസ്സുള്ള കുട്ടികളെ ഭാഷ പഠിപ്പിക്കും, പ്രത്യേകിച്ച് വായിക്കാൻ പഠിപ്പിക്കും. ഈ പഠിത്തത്തിൻ്റെ ഉദ്ദേശം പരീക്ഷയ്ക്ക് 100-ൽ 100 മാർക്ക് കിട്ടുക എന്നതല്ല, മറിച്ച് വായിച്ച ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ടാക്കുക എന്നതാണ്. ഇത് പഠിത്തത്തിൻ്റെ ഒരു അടിസ്ഥാനമാണ്. ഒരു പുസ്തകം വായിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന ആശയം മനസ്സിലാക്കാൻ ഒരു കുട്ടിക്ക് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിക്ക് എന്തും പഠിക്കാം. ഇതാണ് ഹോം സ്കൂളിങ്ങിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത്. ഭാഷ പഠിച്ചതിനോടൊപ്പം കണക്കിൻ്റെ പ്രാഥമിക പാഠങ്ങൾ കൂടെ പഠിപ്പിച്ചു. ചെറിയ ക്ലാസ്സിലെ ഭാഷാ പുസ്തകവും കണക്കും പഠിപ്പിക്കാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മതി. ഇങ്ങനെ ചെറുപ്പം മുതലേ തന്നെ പഠിക്കാനുള്ള പ്രോത്സാഹനമാണ് ഹോം സ്കൂളിങ്ങിൽ കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെ 7-ാം ക്ലാസ് വരെയാണ് കൂടെ ഇരുന്ന് പഠിപ്പിച്ചത്. 8-ാം ക്ലാസ് മുതൽ അവരുടെ പാഠങ്ങൾ തന്നെ പഠിച്ചു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കും, അത്രമാത്രം. ഇപ്പോൾ പിന്നെ അതിൻ്റെയും ആവശ്യമില്ല. കാരണം മൂത്ത കുട്ടികൾ ഇളയവരെ സഹായിക്കും. അതുമാത്രമല്ല, ഖാൻ അക്കാഡമി തുടങ്ങിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സുകൾ പല കാര്യങ്ങളും വളരെ ഭംഗിയായി പഠിപ്പിക്കും. അതുകൊണ്ട് ക്വാളിഫൈഡ് അല്ലാത്തവർക്ക് മക്കളെ ഹോം സ്കൂൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹോം സ്കൂളിംഗ് നല്ലതാണ്, പക്ഷേ ഇത് എളുപ്പമാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് എളുപ്പമല്ല. 5 മക്കളെ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ച ഞാൻ പറയുന്നു, ഹോം സ്കൂളിംഗ് പഠിപ്പിക്കുന്ന ആൾക്ക് കഠിനാധ്വാനം തന്നെയാണ്.
എന്തുകൊണ്ടാണ് ഹോം സ്കൂളിംഗ് കഠിനാധ്വാനമാണ് എന്ന് പറഞ്ഞത്?
അത് മനസ്സിലാക്കണമെങ്കിൽ സാധാരണ സ്കൂളിൽ പോകുന്ന കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയുമായി ഹോം സ്കൂൾ ചെയ്യുന്ന മാതാപിതാക്കളെ ഒന്ന് താരതമ്യം ചെയ്യണം. കുട്ടികൾ രാവിലെ 8 മണിയാകുമ്പോൾ ഒരുങ്ങി സ്കൂളിൽ പോകുന്നു. ഇതാണല്ലോ സാധാരണ ഒരു വീട്ടിൽ സംഭവിക്കുന്നത്. 8 മണി വരെ വീട്ടിൽ യുദ്ധമാണ്. യൂണിഫോം, ഹോംവർക്ക്, ഷൂ, ടൈ, ലഞ്ച് എല്ലാം റെഡി ആകണമല്ലോ. പക്ഷേ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെ മാതാപിതാക്കൾ കുട്ടികളെ പറ്റി ചിന്തിക്കുകയേ വേണ്ട. വൈകുന്നേരം കുട്ടികൾ മടങ്ങി വരുന്നവരെ മാതാപിതാക്കൾ 2 പേർക്കും ജോലിക്ക് പോകാം. എന്നാൽ ഹോം സ്കൂൾ ചെയ്യുന്ന കുടുംബത്തിൽ മാതാപിതാക്കളിൽ ഒരാൾ മുഴുവൻ സമയവും കുട്ടികളുടെ കൂടെ ചിലവിടണം. മാത്രമല്ല, ഈ ജോലിക്ക് അവധിയുമില്ല. സ്കൂളിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവയൊക്കെ ഒരു പരിധിവരെ അധ്യാപകൻ നോക്കിക്കൊള്ളും. പക്ഷേ ഹോം സ്കൂൾ ചെയ്യുന്നവർ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ശ്രദ്ധിക്കണം. പഠനം മാത്രമല്ല, ഭക്ഷണം, കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ശ്രദ്ധിക്കണം. അത് തീർച്ചയായും ഒരു നല്ല ജോലി തന്നെയാണ്.
സ്കൂളിൽ പോകാതെ കുട്ടികൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ അവർക്ക് മറ്റുള്ളവരുടെ കൂടെ കളിക്കാനും മറ്റുള്ളവരോട് ഇടപഴകാനുമുള്ള അവസരങ്ങൾ നഷ്ടമാവില്ലേ? അവർ ഒരു സമൂഹത്തിൽ പെരുമാറാൻ എങ്ങനെ പഠിക്കും?
ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിട്ടുള്ള ചോദ്യം. സമൂഹത്തിൽ മറ്റുള്ളവരോട് എങ്ങനെ നന്നായി പെരുമാറണമെന്ന് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓരോ വ്യക്തിയും മറ്റുള്ളവരോട് എങ്ങനെ മാന്യമായി പെരുമാറണം എന്ന് തീർച്ചയായും അറിഞ്ഞിരിക്കണം. പക്ഷേ അത് വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. വീട്ടിൽ മാന്യമായി പെരുമാറാൻ പറ്റാത്തവർ ഒരു സമൂഹത്തിൽ എങ്ങനെ നന്നായി പെരുമാറും? പിന്നെ ഹോം സ്കൂൾ ചെയ്യുന്ന കുട്ടികളുടെ കാര്യം പറയാം. ഹോം സ്കൂൾ എന്നാൽ പാഠപുസ്തകം മാത്രം പഠിപ്പിക്കുക എന്നല്ല. വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ പാചകം ചെയ്യാനും കൃഷി ചെയ്യാനും ഗാർഡനിങ് ചെയ്യാനും തയ്ക്കാനും ഒക്കെ പഠിക്കും. ഹോം സ്കൂൾ ചെയ്യുന്ന പല കുടുംബങ്ങളും ഒത്തുചേർന്ന് പല ഫംഗ്ഷനുകളും നടത്തും. അവിടെ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. മാത്രമല്ല, മറ്റുള്ളവരുടെ ഒപ്പം കളിക്കാനും അവസരം ലഭിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നല്ല സോഷ്യൽ സ്കിൽ ഉണ്ടെന്നാണല്ലോ കരുതുന്നത്. നിങ്ങൾ ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കുറേ ആളുകളുടെ ഇടയിൽ കൊണ്ടുപോയാൽ ഉണ്ടാകുന്നത് എന്താണെന്നോ, ആ കുട്ടി അവൻ്റെ പ്രായത്തിനുള്ള ആളുകളെ നോക്കി കണ്ടെത്തി അവരോട് മാത്രം സംസാരിക്കും. എന്നാൽ ഹോം സ്കൂൾ ചെയ്യുന്ന കുട്ടികൾ എല്ലാ പ്രായത്തിലുള്ളവരോടും സംസാരിക്കാൻ തയ്യാറാകും. അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് തീർച്ചയായും മറ്റുള്ളവരുടേതിനേക്കാൾ ഭേദമായിരിക്കും.
സ്കൂളിലും പഠിത്തം മാത്രമല്ലല്ലോ, കലാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും അവർക്ക് അവസരം ലഭിക്കില്ലേ? അതൊക്കെ ഹോം സ്കൂൾ ചെയ്യുന്നവർക്ക് സാധിക്കുമോ?
കലാകായിക മത്സരങ്ങളിൽ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും പങ്കെടുക്കുമോ? എനിക്കറിയില്ല. ഒരു സംഗീത വാസനയും ഇല്ലാത്ത ഒരു കുട്ടിയെ പാട്ട് പഠിപ്പിച്ചിട്ട് എന്താ ഗുണം? സ്പോർട്സിന് താല്പര്യമോ അഭിരുചിയോ ഇല്ലാത്ത ആളെ കായിക പരിശീലനത്തിന് അയച്ചിട്ടും കാര്യമില്ല. പക്ഷേ സ്കൂളിൽ ഇതിന് രണ്ടിനും പീരീഡ്സ് ഉണ്ട്. എല്ലാവരും അതിന് പോയേ പറ്റൂ. ഇനി ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറയാം. 5 പേരും ചെറുപ്പത്തിൽ തന്നെ നീന്താനും സൈക്കിൾ ചവിട്ടാനും പഠിച്ചു. അവരിൽ 3 പേർ കഴിഞ്ഞ വർഷം 10 കിലോമീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്തു, അത് പൂർത്തിയാക്കി. ഒരാൾ കഥകൾ എഴുതുന്നു, ഒരു കഥ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എൻ്റെ മൂത്ത മകന് സ്പോർട്സിൽ ഒരു താല്പര്യവുമില്ല, എന്നാൽ നന്നായി ചിത്രം വരയ്ക്കും, ഓയിൽ പെയിൻറ്റിങ് വരെ ചെയ്യും. ഒരാൾ നന്നായി ബേക്ക് ചെയ്യും. ഇത്രയൊക്കെ കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളെ കൊണ്ടും സാധിക്കുമോ? എനിക്ക് സംശയമാണ്. അതെന്തായാലും എൻ്റെ മക്കൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്.
നിങ്ങൾ ഹോം സ്കൂളിംഗ് തുടങ്ങാൻ എന്താണ് കാരണം?
ഓക്കെ, ഒരു പ്രധാന കാരണം 5 മക്കളെ സ്കൂളിൽ വിടാനുള്ള ചിലവാണ്. ഫീസ് മാത്രമല്ല, മറ്റ് ചിലവുകൾ കൂടി കണക്കാക്കിയാൽ എൻ്റെ 5 മക്കളെ ഒരു സ്കൂളിൽ അയച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൽ അയച്ചാൽ 30 ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾ ചിലവാക്കിയേനെ. എന്നാൽ അതിൻ്റെ 100ൽ ഒരംശം മാത്രം ചിലവാക്കി മക്കളെ ഇതൊക്കെ പഠിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ നാട്ടിൽ ഹോം സ്കൂളിംഗ് ഒരു താരതമ്യേന പുതിയ കാര്യമാണ്. പക്ഷേ പല വിദേശ രാജ്യങ്ങളിലും ഇത് വളരെ കോമൺ ആണ്. മാത്രമല്ല, ചില സ്ഥാപനങ്ങൾ ഹോം സ്കൂൾ ചെയ്തവരെ ജോലിക്ക് പ്രിഫർ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞങ്ങളുടെ മക്കൾക്ക് ബാല്യകാലം ആസ്വദിക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾ സന്തോഷത്തോടെ അവരുടെ ബാല്യം ചിലവിടുന്നത് കാണാൻ സാധിച്ചു. ഇതാണ് ഹോം സ്കൂളിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കാണുന്നത്.
സ്കൂൾ വിദ്യാഭ്യാസം വീട്ടിൽ ചെയ്താൽ പിന്നെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എങ്ങനെ എഴുതും, തുടർന്ന് എങ്ങനെ പഠിക്കും?
ഇത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 9ാം ക്ലാസ് വരെ എൻ്റെ കുട്ടികൾ എന്ത് പഠിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. 10ാം ക്ലാസ്സിൽ NIOS രജിസ്റ്റർ ചെയ്യും.
NIOS എന്ന് പറഞ്ഞാൽ
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. NIOSൻ്റെ ഓഫീസ് ഇന്ത്യയിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. NIOS വഴി 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ് PUC ഒരു PU കോളേജിൽ ചേർന്ന് പഠിച്ചു. ഇതാണ് ഞങ്ങളുടെ മക്കൾ ചെയ്തത്. 4 പേര് അങ്ങനെ ചെയ്തു കഴിഞ്ഞു. 5ാമത്തെയാളിപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. PU കോളേജിൽ ആദ്യം അധ്യാപകർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പോകാത്ത കുട്ടി എങ്ങനെ പഠിക്കും എന്നായിരുന്നു അവരുടെ സംശയം. 1 വർഷം കഴിഞ്ഞപ്പോൾ അവനായിരുന്നു ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക്. പിന്നെ ആരും ആ സംശയം പ്രകടിപ്പിച്ചില്ല. ഞങ്ങളുടെ മൂത്ത മകൻ ഇപ്പോൾ ബോംബെ IIT അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ 3ാം വർഷം. ഹോം സ്കൂൾ ചെയ്ത പഠിത്തം ഒന്നും ശരിയായില്ല എന്ന് ഞങ്ങളോട് ഇനി ആരും പറയില്ല. ഒരു മകൾ BCOM പഠിക്കുന്നു, വേറൊരു മകൻ JEE എഴുതാൻ തയ്യാറെടുക്കുന്നു.
കോവിഡും ലോക്ക്ഡൗണും ഒക്കെ ആയി സ്കൂൾ അടച്ചു, ക്ലാസ്സുകൾ ഓൺലൈനായി. ഇപ്പോൾ ആളുകൾ ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് നിങ്ങളോട് അന്വേഷിക്കാറുണ്ടോ?
ധാരാളം പേർ ചോദിക്കാറുണ്ട്. പണ്ടൊക്കെ വെറുതെ ആളുകളുടെ കൗതുകത്തിനാണ് ചോദിച്ചിരുന്നത്. പലരും മനസ്സിൽ ഞങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മക്കളൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ് കോളേജിൽ നന്നായി പഠിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇത് വെറും ഭ്രാന്തല്ല എന്ന് പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ആളുകൾ വെറുതെ ഞങ്ങളോട് ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് ചോദിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികളെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക എന്നത് പലരും ഗൗരവമായി കാണുന്നു. ഞങ്ങൾക്ക് പരിചയമുള്ള പല കുടുംബങ്ങളും ഹോം സ്കൂളിംഗ് ചെയ്യുന്നുമുണ്ട്.
ഇത്രയും സമയം ഞങ്ങളോട് ഹോം സ്കൂളിങ്ങിനെ കുറിച്ച് സംസാരിച്ചതിന് നന്ദി. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിനെക്കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ നമ്പർ 0988022159857. നമ്പർ ഞാൻ വീണ്ടും പറയാം, 0988022159857.